തകാഹാഷി. ഇതാ നിങ്ങൾക്കൊരു പുതിയ ചങ്ങാതി, പേര് തകാഹാഷി. ഒന്നാം സ്റ്റാൻഡേർഡ് തീവണ്ടിയിലാണ് ഇവൻ ചേരാൻ പോകുന്നത്. കുട്ടികളെല്ലാം സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രഭാതത്തിൽ മാസ്റ്റർ പറഞ്ഞു. ടോട്ടോച്ചാൻ ഉൾപ്പെടെ എല്ലാവരും പുതിയ ചങ്ങാതിയെ കാണാൻ തിരക്കിട്ടു. തൊപ്പിയൂരി ഏവരെയും വന്ദിച്ചുകൊണ്ട് അല്പം ലജ്ജയോടെ അവൻ പറഞ്ഞു, നമസ്കാരം. ഒന്നാം തരത്തിൽ പഠിക്കുന്ന ടോട്ടോച്ചാനും സഹപാഠികളും അപ്പോഴും തീരെ ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു. പക്ഷേ ഒരാൺകുട്ടിയായിരുന്നിട്ടും അവരെക്കാൾ കൃശഗാത്രനായിരുന്നു തകാഹാഷി. കുഞ്ഞു കൈകാലുകൾ, ഇത്തിരിയോളം പോന്ന വിരലുകൾക്കിടയിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന കൊച്ചു തൊപ്പി, എങ്കിലും തോളുകൾക്ക് നല്ല വീതിയുണ്ട്. അനാഥത്വം സ്ഫുരിക്കുന്ന ഒരു നോട്ടവുമായി അവൻ നിൽക്കുകയാണ്. നമുക്കേ ആ കുട്ടിയോട് സംസാരിച്ചാലോ? ടോട്ടോച്ചാൻ മിയോച്ചാനോടും സാക്കോച്ചാനോടും അടക്കം പറഞ്ഞു. മൂവരും തകാഹാഷിയുടെ അടുക്കലേക്ക് നടന്നു. അവർ സമീപത്തെത്തിയപ്പോൾ അവൻ്റെ സൗഹൃദഭാവത്തിൽ ചിരിച്ചു. അവർ തിരിച്ചു. വലിപ്പമുള്ള വട്ട കണ്ണുകളായിരുന്നു അവൻ്റേത്. മുഖം എന്തോ പറയാൻ വെമ്പുന്നതുപോലെ തോന്നിച്ചു. തീവണ്ടിയിലെ ക്ലാസ് മുറി കാണണോ? ടോട്ടോച്ചാൻ തൻ്റെ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഉവ്വ്. തൊപ്പി തിരികെ തലയിൽ സ്ഥാപിച്ചുകൊണ്ട് തകാഹാഷി പറഞ്ഞു. ടോട്ടോച്ചാൻ തിടുക്കപ്പെട്ട് ഓടുകയായിരുന്നു. തകാഹാഷിയെ തങ്ങളുടെ ക്ലാസ് റൂം കാട്ടിക്കൊടുക്കാൻ അവൾക്ക് ധൃതിയായി. തീവണ്ടി മുറിയിലേക്ക് ചാടിക്കയറി വാതിൽക്കിൽ നിന്നുകൊണ്ട് അവൾ തൊള്ളയിട്ടു, വേഗം വാന്നേ. തകാഹാഷി വേഗത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. എങ്കിലും ദൂരം ഇനിയും ബാക്കി കിടക്കുകയാണ്. ഞാൻ വരണു. വേഗം കൂട്ടാനുള്ള ശ്രമത്തിനിടയിൽ അവൻ പ്രാഞ്ചി കിതച്ചുകൊണ്ട് പറഞ്ഞു, പോളിയോ ബാധിച്ച യാസ്വാക്കി ചാനെ പോലെ മുടന്തി മുടന്തിയല്ല തകാഹാഷി നടക്കുന്നത്. എന്നിട്ടും തീവണ്ടി മുറിയിലെത്താൻ അവൻ യാസ്വാക്കി ചാൻ്റെ അത്രയും തന്നെ സമയമെടുക്കുന്നുണ്ടെന്ന് കൊച്ചു ടോട്ടോയ്ക്ക് ബോധ്യമായി. അവൾ ക്ഷമയോടെ വാതിൽക്കൽ കാത്തുനിന്നു. വേഗം വേഗം എന്ന് ഇനിയും ധൃതി പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം തകാഹാഷി തനിക്കാവുന്നത്ര അകലത്തിൽ കാലുകൾ നീട്ടിവെച്ച് ഓടുകയായിരുന്നു. ടോട്ടോച്ചാൻ അവൻ്റെ കാലുകൾ ശ്രദ്ധിച്ചു. മുട്ടിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും അകന്ന മട്ടിലുള്ള തീരെ ചെറിയ കാലുകൾ. അധ്യാപകരും മറ്റു മുതിർന്നവരും പറയുന്നത് അവൻ്റെ ശരീര വളർച്ച നിലച്ചുപോയെന്നാണ്. ടോട്ടോച്ചാൻ തന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു. കൈകൾ നീട്ടി വീശി വേഗം വർദ്ധിപ്പിക്കാനായി അവൻ്റെ ശ്രമം. കുട്ടിക്ക് നല്ല വേഗത്തിൽ ഓടാനറിയാലോ? തീവണ്ടിമുറിയുടെ വാതിൽക്കലെത്തിയപ്പോൾ തകാഹാഷി പറഞ്ഞു. കിതയ്ക്കാതിരിക്കാൻ ബദ്ധപ്പെട്ടുകൊണ്ട് അവൻ തുടർന്നു, എൻ്റെ വീട് ഒസാക്കയിലാ. ഏ, ഒസാക്കയിലോ? അടക്കാനാവാത്ത അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. ഒസാക്ക അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വപ്ന നഗരമാണ്. കൊച്ചു ടോട്ടോയ്ക്ക് ഒരു കുഞ്ഞമ്മാവനുണ്ട്, അമ്മയുടെ ഇളയ സഹോദരൻ. സർവകലാശാല വിദ്യാർത്ഥിയായ അമ്മാവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ഇരുകൈകളും കൊണ്ട് അവളുടെ കുഞ്ഞു തല പൂണ്ടടക്കം പിടിച്ചിങ്ങനെ പറയും, ഞാൻ നിനക്ക് ഒസാക്ക കാട്ടിത്തരാട്ടോ. പതിവ് പോലെ അവളെ കഴിയുന്നത്ര മുകളിലേക്ക് എടുത്തുയർത്തിയ ശേഷം ചോദിക്കും, ടോട്ടോ നിനക്ക് കാണാവോ ഒസാക്ക? അത് മുതിർന്നവർക്ക് പതിവുള്ള വിനോദങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു. പക്ഷേ ടോട്ടോച്ചാൻ കുഞ്ഞമ്മാവനെ വിശ്വസിച്ചു. മുകളിലേക്ക് ഉയരുമ്പോൾ അവളുടെ മുഖത്തെ പേശികൾ വല്ലാതെ വലിയും, കണ്ണുകൾ വികൃതമായി മുന്നോട്ട് തള്ളും, ചെകിടു നന്നായി വേദനിക്കുകയും ചെയ്യും. പക്ഷേ ഈ പരാവേശത്തിനിടയിലും ദൂരത്തേക്ക് കണ്ണു നട്ട് അവൾ ശ്രമിക്കാറുണ്ട് ഒസാക്ക ഒരു നോക്ക് കാണാൻ. പക്ഷേ ഒരിക്കലും അവൾക്കതിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും നിരാശപ്പെടാതെ ഒരു ദിവസം തനിക്കും ഒസാക്ക കാണാനാകുമെന്ന് ടോട്ടോച്ചാൻ വിശ്വസിച്ചു. ഓരോ തവണയും അമ്മാവൻ വന്നെത്തുമ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചോദിക്കും, എനിക്ക് ഒസാക്ക കാട്ടിത്തരുമോ? അങ്ങനെ ഒസാക്ക അവളുടെ സ്വപ്നരോഗത്തിലെ നഗരമായി. തകാഹാഷി ആ സ്വപ്ന നഗരത്തിൽ നിന്ന് വരുന്നു. പറഞ്ഞാട്ടെ, അവൾ ചോദിച്ചു, ഒസാക്ക എങ്ങനെയായിരിക്കുക? ഒസാക്ക, ഉവ്വ്, പറയാലോ? അവൻ്റെ മുഖത്ത് ആഹ്ലാദത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു. ശബ്ദത്തിനും തെളിമയും പക്വതയും തോന്നിച്ചു. പക്ഷെ അപ്പോഴേക്കും ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള മണി മുഴങ്ങുകയെ. ഷോ, എന്ത് കഷ്ടമാന്ന് നോക്കണേ, ടോട്ടോച്ചാൻ പറഞ്ഞു. ബാഗ് കൊണ്ട് മിക്കവാറും മറഞ്ഞ തൻ്റെ കൊച്ചു ശരീരം കുലുക്കി കുലുക്കി ഉന്മേഷത്തോടെ അവൻ ക്ലാസ്സിനുള്ളിലേക്ക് നടന്നു. മുൻവരിയിൽ ചെന്ന് ഇരുപ്പുറപ്പിച്ചു. കൊച്ചു ടോട്ടോയും സമയം പാഴാക്കാതെ അവൻ്റെ സമീപത്തുള്ള സീറ്റ് സ്വന്തമാക്കി. ആർക്കും ഇഷ്ടമുള്ളിടത്തിരിക്കാമെന്ന ടോമോ നിയമത്തെ ഉള്ളാല ശ്രദ്ധിച്ചുകൊണ്ട്. സ്വപ്ന നഗരമായ ഒസാക്കയിൽ നിന്ന് വരുന്ന അവനെ വിട്ടുപിരിയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അങ്ങനൊരു പുതിയ ചങ്ങാതി കൂടി, തകാഹാഷി.